Yeah, let's continue where we were. That are found in the New Testament are found in Matthew chapter 13.
നമുക്ക് വീണ്ടും തുടരാം. വളരെ ദുഃഖകരമായ ചില വചനങ്ങൾ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും.
The last verse. Matthew 13:58.
മത്തായി 13-ന്റെ അവസാന വാക്യങ്ങൾ.
It says Jesus did not do many miracles there because of their unbelief.
അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ യേശു ചെയ്തില്ല എന്ന് നാം അവിടെ വായിക്കുന്നു.
I thought about that many times.
പല പ്രാവശ്യം ഞാൻ ആ വാക്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്.
When I stand before the Lord in the final day,
ഞാൻ അന്ത്യനാളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ,
as all of us will one day,
നാം എല്ലാവരും ഒരു നാൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണ്.
And he reviews my life from the time I was born again.
ഞാൻ വീണ്ടും ജനിച്ച നാൾ മുതൽ എന്റെ ജീവിതത്തെ ദൈവം നോക്കുമ്പോൾ,
will he have to say there were a lot more things I wanted to do in your life but you wouldn't trust me?
നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ നീ എന്നിൽ വിശ്വസിച്ചില്ലല്ലോ എന്ന് കർത്താവ് പറയുമോ?
Can you imagine how I will feel in that day?
ആ സമയത്ത് ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എത്ര ദുഃഖമുണ്ടാകും.
There's so much more, my son, I wanted to do in your life but you would not trust me.
നിന്റെ ജീവിതത്തിൽ എന്റെ മകനെ, എന്റെ മകളെ, ഇതിലും വളരെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ നീ എന്നിൽ വിശ്വസിച്ചില്ലല്ലോ.
There were promises in the Bible which you could have experienced but you wouldn't trust me.
നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന പല വാഗ്ദത്തങ്ങളും ദൈവവചനത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ നീ എന്നിൽ വിശ്വസിച്ചില്ലല്ലോ.
That's why I say these are some of the saddest verses in the Bible.
അതുകൊണ്ടാണ് ബൈബിളിലെ ഏറ്റവും ദുഃഖകരമായ ചില വാക്യങ്ങളാണ് ഇത് എന്ന് ഞാൻ പറയുവാൻ കാരണം.
Think about that in your life also.
നിങ്ങളുടെ ജീവിതത്തിലും ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
Can you put this volume up? There's too much of echo here.
കുറച്ച് ഇവിടെ എക്കോ.
Too much of echo. Just reduce.
കുറച്ച് ശബ്ദം.
Yeah.
നിങ്ങൾ അതുപോലെ ആരെങ്കിലും സീറ്റ് കിട്ടാതെ അവിടെ പുറത്താരെങ്കിലും ഇരിക്കുന്ന അകത്തിരിക്കണമെങ്കിൽ, നമ്മുടെ ചർച്ചിലുള്ള ആരെങ്കിലും സഹോദരങ്ങളോ കുഞ്ഞുങ്ങൾക്കോ, നിങ്ങൾക്ക് അകത്ത് ഇവിടെ സീറ്റുകൾ ഉണ്ട്, പുറത്താരെങ്കിലും ഇരിക്കുന്നവർക്ക് അകത്ത് കയറി ഇരിക്കാനുള്ള സൗകര്യമുണ്ട്.
സോ as I was saying, will that be true in any of your lives?
നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യം അത് സത്യമായിരിക്കുമോ?
Will the Lord have to say to you when the final day, my son, my daughter, there's so much I wanted to do through you and in you,
എന്റെ മകനെ,
you wouldn't trust my promises.
എന്റെ മകനെ, മകളെ, നിന്നിലൂടെ പല കാര്യങ്ങളും, നിന്നിലൂടെ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നല്ലോ, പക്ഷെ നീ എന്റെ വാഗ്ദത്തങ്ങളെ നീ വിശ്വസിച്ചില്ലല്ലോ.
See, when you come to the Lord and ask him for anything,
നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവനോട് എന്തും ചോദിക്കുവാനായിട്ട് കഴിയും.
He will ask you one question.
എന്നാൽ അവൻ നിങ്ങളോട് ഒരു ചോദ്യമാണ് ചോദിക്കുക.
Do you believe that I can do this for you?
ഇത് നിനക്ക് ചെയ്യുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?
That's what question that Jesus asked the blind man in Matthew chapter 9.
മത്തായി 9-ാം അധ്യായത്തിൽ കുരുടനായ വ്യക്തിയോട് യേശുക്രിസ്തു അതാണ് ചോദിച്ചത്.
There were two blind men who came to Jesus.
യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന രണ്ട് കുരുടന്മാരുണ്ടായിരുന്നു.
And they wanted their eyes to be opened.
അവരുടെ കണ്ണ് തുറക്കണമെന്ന് അവർ ആഗ്രഹിച്ചു.
And he asked them one question.
അവരോട് കർത്താവ് ഒരു ചോദ്യമാണ് ചോദിച്ചത്.
Do you believe that I can do this for you?
നിങ്ങൾക്ക് ഇത് ചെയ്തു തരുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
They said yes.
അവർ പറഞ്ഞു, അതെ, ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു.
And both their eyes were opened.
അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു.
Supposing they had said, Lord, we believe you can open one eye.
ഒരുപക്ഷേ അവരിങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, കർത്താവേ, അങ്ങേക്ക് ഒരു കണ്ണ് തുറക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
What would he have said?
കർത്താവ് എന്ത് പറഞ്ഞിരിക്കും?
According to your faith, be it unto you.
നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ.
He would have gone out with one eye open.
ഒരു കണ്ണ് തുറന്നവനായിട്ട്, ഒരു കണ്ണിൽ അന്ധനായിട്ട്, കുരുടനായിട്ട് അവൻ തിരിച്ചുപോയി.
And the other blind man says, I believe you can open both eyes.
മറ്റേ കുരുടൻ പറയുന്നു, എന്റെ രണ്ട് കണ്ണും തുറക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
According to your faith, be it unto you.
നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ.
He goes out with both eyes open.
അവൻ രണ്ട് കണ്ണും തുറന്നവനായി പുറത്തേക്ക് പോകുന്നു.
This is what makes the difference between believers.
വിശ്വാസികൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്.
Some come to the word of God and say, I believe you can do this.
ചിലർ ദൈവവചനത്തിലേക്ക് കടന്നു വന്ന് അങ്ങേക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു.
The Lord is not asking, can you do this?
നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ കഴിയുമോ എന്നല്ല കർത്താവ് ചോദിക്കുന്നത്.
That my answer is no.
അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം കർത്താവ് എനിക്ക് കഴിയില്ല എന്ന് തന്നെയാണ്.
It's like asking the blind man, can you see? Can you struggle and see?
നീ ഈ കുരുടനോട് ചോദിക്കുന്നത് പോലെയാണ്, ഇങ്ങനെ ചോദിക്കുന്ന പോലെയാണ്, നിനക്ക് ഒന്ന് കണ്ണൊക്കെ ഒന്ന് തുറന്നു നോക്കി നിനക്ക് കാണാൻ പറ്റുമോ സ്വയമായിട്ട്? ഇല്ല.
But do you believe I can do this for you?
എനിക്ക് ഇത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു?
This is one of the big differences between Old Testament and New Testament.
പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്.
The Old Testament, it was man having to trying to do something.
പഴയ നിയമത്തിൽ മനുഷ്യൻ സ്വന്തം ശക്തി കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുകയായിരുന്നു.
That was life under the law.
അത് ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരു ജീവിതം അതായിരുന്നു.
But life in the Holy Spirit is different.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ കീഴിലുള്ള ജീവിതം അത് വ്യത്യസ്തമാണ്.
Paul says, I can do everything through Christ who strengthens me.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ.
This is the whole purpose of the gift of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഉദ്ദേശം ഇതാണ്.
I feel there's been a lot of confusion concerning the gifts of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് ഈ ക്രിസ്തീയ ലോകത്തിൽ പലതരത്തിലുള്ള തെറ്റായ ചിന്തകളുണ്ട്.
Because many people have concentrated just on one gift, the gift of tongues.
പലരും അന്യഭാഷാ ഭാഷണം എന്ന ഒരു വരത്തിലാണ് അവർ ഊന്നൽ കൊടുത്തിരിക്കുന്നത്.
That's a good gift. I praise God for it.
അതൊരു നല്ല വരമാണ്. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു.
But that's not the main purpose of the gift of the Holy Spirit.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളുടെ ഏക ഉദ്ദേശം ഈ അന്യഭാഷാ ഭാഷണമല്ല.
Let me tell you what I believe.
ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളോട് പറയട്ടെ.
The purpose of the gift of the Holy Spirit is to enable us to walk as Jesus walked.
യേശുക്രിസ്തു ഈ ലോകത്തിൽ നടന്നതുപോലെ ഈ ലോകത്തിൽ നടക്കുവാനായിട്ട് നമ്മെ ശക്തീകരിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം.
To love people who hate us.
നമ്മെ വെറുക്കുന്നവരെ സ്നേഹിക്കുവാൻ.
To bless people who curse us.
നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ.
To forgive those who harm us.
നമുക്ക് എതിരെ ദ്രോഹം ചെയ്യുന്നവരോട് ക്ഷമിക്കുവാൻ.
To humble ourselves and ask forgiveness from people whom we have hurt.
നാം മുറിപ്പെടുത്തിയ വ്യക്തികളെ നമ്മെ തന്നെ താഴ്ത്തി അവരോട് പോയി ക്ഷമ ചോദിക്കുവാൻ.
To overcome discouragement and gloom in our life.
നിരാശയും വിഷാദവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ജയിക്കുവാൻ.
To overcome anxiety and fear.
ഭയവും ആകാംക്ഷയിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ.
And murmuring and complaining.
പിറുപിറുക്കുന്നതും മുറുമുറുക്കുന്നതും പരാതി പറയുന്നതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ.
This is the life I sought, and this is the life I said, Lord, you can do this for me.
ഞാൻ ആഗ്രഹിച്ച അന്വേഷിച്ച ജീവിതം ഈ ജീവിതമാണ്. ദൈവം എന്നോട് പറഞ്ഞത്, ഈ ഒരു ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിനക്ക് തരുവാനായിട്ട് എനിക്ക് കഴിയും.
The question is this.
ചോദ്യം ഇതാണ്.
Do you believe I can do this for you?
ഇത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ?
I'm not talking about asking for something which just comes into my head.
എന്റെ തലയിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുവാൻ വേണ്ടിയല്ല.
See, faith must be based on some promise in the scripture.
ദൈവവചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ആസ്പദമാക്കിയാണ് വിശ്വാസം പ്രവർത്തികമാക്കേണ്ടത്.
Abraham is considered the great father of faith.
വിശ്വാസത്തിന്റെ പിതാവ് എന്ന് കരുതപ്പെടുന്ന എബ്രഹാം.
How did he have faith to have a son at the age of 100?
100 വയസ്സുള്ളപ്പോൾ ഒരു മകൻ ഉണ്ടാകുവാനുള്ള ആ വിശ്വാസം എബ്രഹാമിന് എങ്ങനെയാണ് ലഭിച്ചത്?
When he was 75 years old, God said, I'll give you a son.
75 വയസ്സുള്ളപ്പോൾ എബ്രഹാമിനോട് ഞാൻ നിനക്കൊരു മകനെ നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു.
It took him 25 years to get it, but it was based on God's promise.
അവന് മകൻ ഉണ്ടാകുവാനായിട്ട് 25 വർഷം എടുത്തെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തെ ആസ്പദമാക്കിയാണ് എബ്രഹാം വിശ്വസിച്ചത്.
Why is it nobody in the Old Testament could get victory over sin?
എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ പഴയ ഉടമ്പടിയിലുള്ള ആളുകൾക്ക് കോപത്തിന്റെ മേൽ ജയം, പാപത്തിന്റെ മേൽ ജയം ലഭിക്കാഞ്ഞത്?
Because there was no promise in the Old Testament that you can overcome sin.
കാരണം പഴയ നിയമത്തിൽ പാപത്തിന്റെ മേൽ ജയം വാഗ്ദാനം ചെയ്യുന്ന ഒരു വചനങ്ങളില്ലായിരുന്നു.
It's a very simple principle you must adopt, otherwise you'll be deceived by preachers.
നിങ്ങൾ വളരെ ലളിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കിടപിടിക്കേണ്ട ഒരു പ്രമാണമാണ്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് തെറ്റായ പ്രസംഗങ്ങളാൽ വഞ്ചിക്കപ്പെടും.
You know, I may have so many desires in my heart.
എന്റെ ഹൃദയത്തിൽ എനിക്ക് പല പല താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം.
I want a better house.
എനിക്കൊരു നല്ല വീട് വേണം.
I want a bigger car.
എനിക്കൊരു കൂടുതൽ വലിപ്പമുള്ള കാർ വേണം.
I want double the salary I'm getting now.
ഇപ്പോ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിനേക്കാട്ടിലും ഇരട്ടി ശമ്പളം എനിക്ക് കിട്ടണമെന്ന്
ആഗ്രഹമുണ്ട്. You can do this for me.
ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, ഇത് അങ്ങേക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I believe.
ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, കണ്ണു അടച്ച് വിശ്വസിക്കുന്നു.
I get frustrated when it doesn't happen.
എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല, ഞാൻ ആകെ നിരാശനാകും.
Look for a promise in scripture first.
ആദ്യം ദൈവവചനത്തിലുള്ള ഒരു വാഗ്ദത്തത്തെ നിങ്ങൾ അന്വേഷിക്കുക.
There is no promise that God will give you a bigger house or a better car.
നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും വലിയ ഒരു വീട് തരുമെന്നോ ഇതിനെക്കാട്ടിലും വലിയ ഒരു കാർ തരുമെന്നോ ഒന്നും ദൈവവചനത്തിൽ വാഗ്ദത്തമില്ല, പ്രിയമുള്ളവരെ.
He promises that he'll give you victory over your sinful habits.
എന്നാൽ നിങ്ങളുടെ പാപകരമായ പഴക്കങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിജയം ദൈവവചനം വാഗ്ദാനം ചെയ്യുന്നു.
He promises to free you from anxiety and fear.
നിങ്ങളുടെ പേടിയിൽ നിന്നും നിങ്ങളുടെ ആകാംക്ഷയിൽ നിന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ദൈവവചനം വാഗ്ദാനം ചെയ്യുന്നു.
That we can claim.
ദൈവവചനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ നമുക്ക് അവകാശം പറയാൻ കഴിയും.
Old Testament, it was a question of what we are supposed to do.
പഴയ നിയമത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളിലാണ് ആളുകൾ ഊന്നൽ കൊടുത്തത്.
New Testament, it's believing what God can do in me.
എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന് എന്നിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിലാണ് ഊന്നൽ.
I want to show you the old covenant is described as 10 commandments in Exodus 20.
പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ അവിടെ പഴയ നിയമം 10 കൽപ്പനകളെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നു.
And in the new covenant is described in 3 statements in Hebrews 8.
എബ്രായ ലേഖനം 8 അധ്യായത്തിൽ പുതിയ നിയമം അത് 3 വാക്യങ്ങളിൽ അവിടെ പരാമർശിച്ചിരിക്കുന്നു.
So I want to show you the difference between these two. You'll never forget it for the rest of your life.
നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങൾ മറക്കാത്ത വണ്ണം ഈ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഈ വ്യത്യാസം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ.
I hope it will not only be something in your mind, that it will change your life.
ഇത് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ചിന്തയിലും ഉള്ള ഒരു ആശയമായിട്ട് ഇരിക്കാതെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ഒരു രാത്രിയായി തീരട്ടെ.
Listen carefully.
നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക.
10 commandments.
ഇവിടെ ഇതാ.
This is the law.
10 കൽപ്പനകൾ, ഇതാണ് നിയമം, ന്യായപ്രമാണം.
Exodus 20.
പുറപ്പാട് 20.
You must have no other gods but me, verse 3.
മൂന്നാം വാക്യം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്.
You must not make any idol.
ഒരു വിഗ്രഹം നീ ഉണ്ടാക്കരുത്.
You must not worship them, verse 5.
അഞ്ചാം വാക്യം, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്.
You must not take the name of the Lord in vain, verse 7.
ഏഴാം വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥായെടുക്കരുത്.
You must keep the Sabbath day holy, verse 8.
ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക, എട്ടാം വാക്യം.
You must honor your father and mother, verse 12.
പന്ത്രണ്ടാം വാക്യം, നിന്റെ ദൈവമായ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക.
Then verse 13 onwards.
13th വാക്യം മുതൽ,
you must not murder.
കൊല ചെയ്യരുത്.
You must not commit adultery.
വ്യഭിചാരം ചെയ്യരുത്.
You must not steal.
മോഷ്ടിക്കരുത്.
You must not bear false witness against your neighbor.
കള്ളസാക്ഷ്യം പറയരുത്
കൂട്ടുകാരനെ. You must not covet your neighbor's house or wife or anything.
കൂട്ടുകാരന്റെ ഭവനത്തെയോ ഭാര്യയോ ഒന്നും മോഹിക്കരുത്.
Did you hear something?
നിങ്ങൾ എന്തെങ്കിലും കേട്ടോ?
You must do this.
നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നിങ്ങൾ ഇത് ചെയ്യരുത്.
യു മസ്റ്റ് നോട്ട് ഡു ദിസ്.
നിങ്ങൾ ഇത് ചെയ്യരുത്.
യു മസ്റ്റ് ഡു ദിസ്.
ഇത് ചെയ്യണം.
യു മസ്റ്റ് ഡു ദിസ്.
നിങ്ങൾ ഇത് ചെയ്യണം.
യു മസ്റ്റ് നോട്ട് ഡു ദിസ്.
ഇത് നിങ്ങൾ ചെയ്യരുത്.
എ ലോട്ട് ഓഫ് പ്രീച്ചിംഗ് ഇൻ ടുഡേസ് ചർച്ചസ് ഈസ് ആൾസോ ലൈക്ക് ദാറ്റ്.
ഇന്ന് അനേക സഭകളിലുള്ള പ്രസംഗങ്ങളും ഇപ്രകാരമാണ്.
എസ്പെഷ്യലി യു മസ്റ്റ് പേ യുവർ ടൈത്ത് 10% ഇൻ ദി ഓഫറിംഗ് ബാഗ്.
നിങ്ങൾ ഉറപ്പായിട്ടും 10% ദശാംശം ഇവിടെ കൊണ്ടുവന്നിരിക്കണം.
നിങ്ങൾ
ചെയ്യണം, നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ചെയ്യണം, അത് തന്നെ.
സിൻസിയർ ബിലീവേഴ്സ് ട്രൈ ആൻഡ് ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്.
ആത്മാർത്ഥമായ വിശ്വാസികൾ അവർ ശ്രമിക്കുന്നു, അവർ നിരാശരാകുന്നു, അവർ പരാജിതരാണ്.
They don't know that everybody around them is also defeated.
അവരുടെ ചുറ്റിനുമുള്ള ആളുകളും ഈ പരാജയത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല.
Because everybody looks so holy in the church, they think I'm the only one having a problem. Everybody else seems to be quite happy.
സഭയിൽ വരുമ്പോൾ എല്ലാവരും വളരെ വിശുദ്ധരായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് ഞാൻ മാത്രമേ ഈ കുഴപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നു.
They don't realize everybody sitting there is a hypocrite.
അവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു അഭിനയത്തിലാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നു.
They all think I am the only one who has a problem. The others are all seeming to have victory.
എല്ലാവരും ചിന്തിക്കുന്നത് എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം, പക്ഷേ എല്ലാവരും ഒരു കാപട്യത്തിലാണ്.
I want to tell you that is old covenant.
ഞാൻ നിങ്ങളോട് പറയട്ടെ, പഴയ ഉടമ്പടിയുടെ ഒരു ചിത്രമാണ്.
It's a good standard. Nothing wrong with it.
അത് നല്ല തരമാണ്, നല്ല സ്റ്റാൻഡേർഡ് ആണ്, അതിന് കുഴപ്പമൊന്നുമില്ല.
It's telling the blind, it's like telling the blind man, it's like Jesus, it's like if Jesus told the blind man.
അന്ത് കുരുടനോട് കർത്താവ് പറഞ്ഞതുപോലെയാണ്.
No, supposing Jesus had said like this.
കുരുടനോട് ഇപ്രകാരം യേശുക്രിസ്തു പറഞ്ഞിരുന്നു എന്ന് ചിന്തിക്കുക.
Okay, you want your eyes open, right?
നിന്റെ കണ്ണ് തുറന്നു കിട്ടണം അല്ലേ?
So every day just try to open your eyes a little bit.
നീ ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെ നിന്റെ കണ്ണ് തുറന്ന് 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 നോക്കുക.
Massage your eyes every day for about half an hour.
നിങ്ങൾ ഓരോ ദിവസവും കണ്ണ് അരമണിക്കൂർ വീതം ഇങ്ങനെ തടവണം.
And sit in the sunshine for about half an hour.
അരമണിക്കൂർ ഈ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ ഇരിക്കണം.
Do that for about 2-3 years.
രണ്ട് മൂന്ന് ദിവസം നീ അങ്ങനെ ചെയ്യുക.
You may be able to see a little bit after that.
അങ്ങനെ മൂന്ന് ദിവസം കഴിയുമ്പോൾ നിനക്ക് കുറച്ച് കാണാൻ കഴിയും.
This is law.
അതാണ് ന്യായപ്രമാണം.
That's not what Jesus did.
ഇതല്ല യേശുക്രിസ്തു പറഞ്ഞത്.
Now, remember the chapter Exodus 20.
പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നിങ്ങൾ ഓർക്കുക, എന്നിട്ട് നിങ്ങൾ
Now, we go to the new covenant.
ഇപ്പൊ പുതിയ നിയമത്തിലേക്ക് നമുക്ക് പോകാം.
Hebrews 8.
എബ്രായ ലേഖനം 8-ാം അധ്യായം.
Here it says an amazing word.
ഇവിടെ ഇതാ അത്ഭുതകരമായ ഒരു വാക്യം.
Verse 6.
ആറാം വാക്യം.
Jesus has become the mediator of a better covenant enacted on better promises.
അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ
മധ്യസ്ഥനാകുകയാണ്.
ഇവിടെ കൽപ്പനകളല്ല, വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുന്നു.
Do you know the difference between commandments and promises?
കൽപ്പനകളും വാഗ്ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമോ?
It's like saying, go and earn 10,000 rupees and I will give you 10,000 rupees. There's a lot of difference between
the two. നീ പോയി 10,000 രൂപ സമ്പാദിക്കുക എന്ന് പറയുന്നതും ഞാൻ നിനക്ക് 10,000 രൂപ തരാം എന്ന് പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്.
That's the difference between commandment and a promise.
കൽപ്പനയും വാഗ്ദത്തവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്.
And here it says Jesus has given better promises.
ഇവിടെ ഇതാ യേശുക്രിസ്തു അവൻ വിശേഷപ്പെട്ട വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു.
It says the first covenant Exodus 20 was faulty.
ഇവിടെ പറയുന്നു, ഇവിടെ ഇതാ ആ പഴയ ആദ്യത്തെ
First covenant at verse 7, just read
ഏഴാം വാക്യം. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഒന്നാമത്തെ നിയമം കുറവുള്ളതായിരുന്നു.
There was a fault in the first covenant.
അവിടെ മലയാളത്തിൽ അങ്ങനെയാണ്, ഒന്നാമത്തെ നിയമത്തിന് അതിന് കുറവുണ്ടായിരുന്നു.
Do you believe that?
നിങ്ങൾ അത് വിശ്വസിക്കുന്നു?
Absolutely.
പൂർണ്ണമായും അങ്ങനെ തന്നെ.
Even if you managed to keep the 9 commandments, nobody could keep the 10th one.
ഒമ്പത് കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും പത്താമത്തെ കൽപ്പന അത് പ്രമാണിക്കുവാൻ അവന് കഴിയില്ലായിരുന്നു.
You know what the 10th commandment was?
പത്താമത്തെ കൽപ്പന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ?
You must not inwardly lust after your neighbor's wife.
നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ നീ മോഹിക്കരുത്.
Or your neighbor's daughter.
അല്ലെങ്കിൽ അയൽക്കാരന്റെ മകളെ നീ മോഹിക്കരുത്.
Or your anything that is your neighbor's.
അല്ലെങ്കിൽ നിന്റെ അയൽക്കാരനുള്ള ഒന്നിനെയും നീ മോഹിക്കരുത്.
Nobody could keep it.
അത് ആ പഴയ നിയമത്തിൽ ആർക്കും അത് അനുസരിക്കാൻ കഴിയില്ലായിരുന്നു.
Apostle Paul says in Romans 7, I found all types of lusting in my heart.
അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത് എല്ലാ തരത്തിലുള്ള മോഹങ്ങളും ഞാൻ എന്റെ ഹൃദയത്തിൽ കണ്ടു.
So it was faulty because nobody could keep it.
ആർക്കും അത് അനുസരിക്കാൻ കഴിയില്ലായിരുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ നിയമം അത്
പ്രബലമായിരുന്നു. On the day of Pentecost, God sent the Holy Spirit to establish a new covenant.
അതുകൊണ്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് ഒരു പുതിയ നിയമം കർത്താവ് സ്ഥാപിച്ചത്.
He says in verse 8, I will effect a new covenant now.
ഇവിടെ എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു.
Verse 8, middle of that.
അവിടെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവ് അരുളപ്പാട്.
What are the three promises in the new covenant?
പുതിയ നിയമത്തിലെ മൂന്ന് വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്?
Verse 10-12.
പത്താം വാക്യം മുതൽ 12-ാം വാക്യം വരെയുള്ള കാര്യം നോക്കുക.
And I want you to just see this. I will put my laws into their minds.
ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും.
I will write them upon their hearts, says God.
ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും.
I will be their God.
ഞാൻ അവർക്ക് ദൈവമായിരിക്കും.
I will be merciful, verse 12, to their iniquities.
പന്ത്രണ്ടാം വാക്യം, ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും.
All shall know me, verse 11.
അവിടെ പന്ത്രണ്ടാം വാക്യത്തിൽ അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും.
I will not remember their iniquities, verse 12.
പന്ത്രണ്ടാം വാക്യം, ഞാൻ അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെ ഓർക്കും, കരുണയുള്ളവനായിരിക്കും.
Where God says, I will, I will, I will, I will.
ഇവിടെ ഇതാ പുതിയ നിയമത്തിൽ
ദൈവം പറയുന്നു ഞാൻ അത് ചെയ്യും.
That's a much better life than thou shalt not.
നിങ്ങൾ അത് ചെയ്യണം ചെയ്യരുത് എന്നുള്ളതിനേക്കാൾ വളരെ മനോഹരമായ ഒരു ജീവിതമാണിത്.
The Christian life is one where we come and lay hold of God and take what he offers.
ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വാസത്താൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് അത് നാം പ്രാപിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം.
When it says by grace are you saved through faith.
വിശ്വാസത്താൽ കൃപയാലല്ലോ രക്ഷിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ
I want to give you a simple definition of by grace and through faith.
കൃപയാൽ വിശ്വാസത്താൽ എന്നുള്ളതിനെ ഒരു ചെറിയ അതിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ പറയാം.
There was no grace in the old covenant.
പഴയ നിയമത്തിൽ കൃപ ഇല്ലായിരുന്നു.
Grace is the opposite of law.
ന്യായപ്രമാണത്തിന്റെ നേർ എതിരാണ് കൃപ.
See, grace is God reaching out from heaven and giving us the life of Jesus.
ദൈവം സ്വർഗ്ഗത്തിൽ നിന്നും കരങ്ങളെ നീട്ടി യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നമുക്ക് നൽകുന്നതാണ് കൃപ.
Through the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ നൽകുന്നതാണ് കൃപ.
Faith is
വിശ്വാസം എന്നതോ
my reaching up my hand and saying thank you Lord.
ഞാൻ എന്റെ കരങ്ങളെ നീട്ടി ദൈവത്തോട് ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കുന്നതാണ് വിശ്വാസം.
This is what it means by grace through faith.
അതാണ് കൃപയാൽ വിശ്വാസം മൂലം എന്നതിന്റെ അർത്ഥം.
So one alone is not enough.
അതുകൊണ്ട് ഒന്ന് മാത്രം പോരാ.
I can't reach out my hand for something God is not offering.
ദൈവം വാഗ്ദാനം ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ കൈ നീട്ടിയിട്ട് കാര്യമില്ല.
That's why I said you can't ask God for things he has not promised in his word.
ദൈവവചനം വാഗ്ദാനം ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ്
he may give it to you because he is a good God but I can't claim it.
ദൈവം ഒരുപക്ഷേ ഇങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് നൽകിയേക്കാം, പക്ഷേ നിങ്ങൾക്ക് അതൊരു വാഗ്ദാനം വാഗ്ദത്തമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുവാനായിട്ട് പറ്റുകയില്ല.
And I can't God's grace is not enough for me if I don't claim it by faith.
എന്നാൽ ദൈവം ഇപ്രകാരം കൃപയാൽ നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ ഞാൻ വിശ്വാസത്താൽ അത് പ്രാപിക്കുന്നില്ല എങ്കിൽ കാര്യമില്ല.
The Lord said, "Do you believe I can do this for you?"
കർത്താവ് ചോദിച്ചത് ഇത് നിനക്ക് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ?
Romans 6:14.
റോമാലേഖനം 6:14
Sin shall not rule over you.
പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ.
The Lord said, "Do you believe I can do this for you?"
കർത്താവ് ചോദിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
Like the one blind man says you can open one eye.
കുരുടനെ പോലെ ഒരു കുരുടൻ പറയുന്നു എനിക്ക് ഒരു കണ്ണ് തുറക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Lord, some sins maybe you can help me but other sins I'm so deeply rooted I don't know whether even you can help me from being free from that.
ചെറിയ ചില പാപങ്ങളൊക്കെ അങ്ങേക്ക് കഴിയും, ചില പാപങ്ങൾ അതിൽ ഞാൻ ആഴമായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്, അതിൽ നിന്നും എന്നെ വിടുവിക്കുവാനായിട്ട് അങ്ങേക്ക് കഴിയുകയില്ല.
Okay, according to your faith be it unto you.
നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അങ്ങനെ
you will get victory over a few sins, the other sins you'll be defeated by.
നിനക്ക് ഒരു ചില പാപങ്ങളിൽ നിനക്ക് ഒരു ജയം ഉണ്ടാകും, മറ്റു ചില പാപങ്ങളിൽ നീ പരാജയപ്പെട്ടവനായി തുടരും.
Another fellow who was 10 times worse than you.
എന്നാൽ നിന്നെക്കാട്ടിലും 10 മടങ്ങ് മോശപ്പെട്ടവനായിരുന്ന ഒരു വ്യക്തി.
He says, Lord, I believe you can do it.
കർത്താവെ അങ്ങേക്ക് എന്റെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാത്ത ഈ കാര്യങ്ങൾ ആ വ്യക്തിക്ക് അനുഭവിക്കാൻ
കഴിയും.
അവൻ ഒരു ഇതിനെക്കാട്ടിലും കൂടുതൽ മെച്ചപ്പെട്ട ഒരുവനായതുകൊണ്ടല്ല, ദൈവത്തിന്റെ ഈ വാഗ്ദത്തം പാപം എന്നിൽ കർത്തൃത്വം നടത്തുകയില്ല എന്ന വാഗ്ദത്തം അവൻ കുറച്ചുകൂടെ വിശ്വസിച്ചു.
ഇവിടെ
പട്ടണത്തിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് എന്ന്
ചിന്തിക്കുക.
അവിടെ പക്ഷേ മഴ ധാരാളം പെയ്യുന്നു.
So people put vessels outside to collect water.
ആളുകളൊക്കെ വെള്ളം ശേഖരിക്കുവാനായിട്ട് പാത്രങ്ങൾ പുറത്തെടുത്തു വെച്ചു.
One fellow puts a cup.
ഒരു വ്യക്തി ഒരു ചെറിയ കപ്പുമായി പുറത്തു വെച്ചു.
Another fellow puts a bucket.
മറ്റൊരു വ്യക്തി ഒരു ബക്കറ്റ് പുറത്തു വെച്ചു.
Another fellow puts a big tub or a drum.
മറ്റൊരു വ്യക്തി ഒരു വലിയ ഡ്രമ്മും വലിയൊരു പാത്രം പുറത്തു വെച്ചു.
How is it they all got different levels of water even though the same rain is falling?
മഴ പെയ്തത് ഒരുപോലെയാണ്, പക്ഷേ ഇവർക്ക് എല്ലാവർക്കും വ്യത്യസ്ത അളവിൽ മഴ ലഭിച്ചതിന്റെ കാരണം എന്താണ്?
Faith is like that.
വിശ്വാസം അപ്രകാരമാണ്.
When God pours out his blessing, if you come with a large heart, you get more.
ദൈവം തന്റെ അനുഗ്രഹങ്ങളെ ചൊരിയുകയാണ്. അവിടെ വിശ്വാസത്തിന്റെ ഏത് അളവിലോട് നിങ്ങൾ ചെല്ലുന്നു അത്രയും നിങ്ങൾക്ക് ലഭിക്കും.
I want to tell you something that first of all your faith must be based on some promise in the word.
ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, പ്രാരംഭമായി നിങ്ങൾ വിശ്വസിക്കുന്നത് ദൈവവചനത്തിലെ ഒരു വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം.
That's why it's so important to study the Bible.
അതുകൊണ്ടാണ് ദൈവവചനം പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
There are a lot of checks here which you have not cashed.
ഇവിടെ നിങ്ങൾ ഇതുവരെ ബാങ്കിൽ കൊടുത്ത് പൈസ വാങ്ങാത്ത പല ചെക്കുകളും ഈ ബൈബിളിലുണ്ട്.
I don't think you leave any checks that you get in your house lying in the drawer without cashing it.
നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ലഭിച്ച ചില ചെക്കുകൾ നിങ്ങളുടെ അവിടെ മേശവലിപ്പിൽ അങ്ങനെ വെച്ച് നിങ്ങൾ ബാങ്കിൽ കൊടുക്കാത്ത ചെക്കുകളൊന്നും നിങ്ങളുടെ വീട്ടിലില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു.
When it comes to money, we are really shrewd.
പണത്തിന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ബുദ്ധിയോടെ ഉടനെ ഓടിക്കൊണ്ട് ചെക്ക് ബാങ്കിൽ കൊടുക്കുന്നവരാണ്.
But here, എന്നാൽ ഇവിടെ ദൈവവചനത്തിൽ we have to claim it, otherwise you don't get it.
ദൈവവചനത്തിൽ നാം ഇത് ദൈവത്തിന്റെ അടുക്കിലേക്ക് വിശ്വാസത്തിൽ കൊണ്ടുപോയില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുകയില്ല.
See, it says in 2 Corinthians 1 verse 20.
രണ്ട് കൊരിന്ത്യർ ഒന്നാം അധ്യായം ഇരുപതാം വാക്യം.
It's a wonderful verse here.
അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്.
All the promises of God are yes in Christ Jesus.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ.
In Christ.
അവനിൽ ക്രിസ്തുവിൽ അത് ഉവ്വ് എന്നത്രേ.
That means every promise in the Bible, in the New Testament, is signed by Jesus Christ. That's the meaning.
അതിന്റെ അർത്ഥം എന്താണ്? ഈ പുതിയ നിയമത്തിലെ എല്ലാ വാഗ്ദാനങ്ങളും ആ ചെക്കിന്റെ മുകളിൽ യേശുക്രിസ്തു ഒപ്പിട്ടിട്ടുണ്ട്.
Sin shall not have dominion over you.
പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല.
You can rejoice always.
എല്ലായ്പ്പോഴും സന്തോഷിക്കാം.
And you can always walk in triumph.
എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ജീവിതം.
Many promises like this.
ദൈവവചനത്തിലുള്ള അനേക
വാഗ്ദാനങ്ങൾ. Resist the devil, he will flee from you.
പിശാചിനോട് എതിർത്തു നിൽക്കുക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
Now these promises are there, they're all signed by Christ.
ഈ വാഗ്ദത്തങ്ങളൊക്കെ
ഈ
വേദപുസ്തകത്തിൽ ഉണ്ട്, ചെക്കുകൾ പോലെ യേശുക്രിസ്തു ഒപ്പിട്ട് വെച്ചിരിക്കുന്നതാണ്.
Those of you who go to a bank, you know,
ബാങ്കിൽ പോകുന്ന നിങ്ങൾക്കറിയാം.
Suppose somebody is giving you a check for 50,000 rupees.
50,000 രൂപയുടെ ഒരു ചെക്ക് നിങ്ങൾക്ക് ആരെങ്കിലും തന്നാൽ,
cash,
ആ ചെക്ക് നിങ്ങൾക്ക്
cash,
50,000 രൂപയുടെ ക്യാഷ് തന്നാൽ, പണം തന്നാൽ,
you can, it's a check for cash.
50,000 രൂപയുടെ ഒരു ചെക്ക് നിങ്ങൾക്ക്, അത് ക്യാഷ് ചെക്ക് നിങ്ങൾക്ക് തന്നാൽ,
and you give it in the bank,
നിങ്ങൾ അത് ബാങ്കിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു.
You know what every bank teller will tell you.
അവിടെ ഓരോ ബാങ്കിലുമുള്ള ബാങ്കിലെ ആ ക്ലർക്ക് ടെല്ലർ നിങ്ങളോട് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയാമോ?
Have you signed on the back side?
നിങ്ങൾ അതിന്റെ പുറകിൽ നിങ്ങൾ ഒപ്പിട്ടോ?
They'll never give it to you without signing on the back side.
നിങ്ങൾ ചെക്കിന്റെ പുറകിൽ നിങ്ങൾ ഒപ്പിടാതെ നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾക്ക് തരികയില്ല.
That's what it says here.
അതാണ് ഇവിടെ പറയുന്നത്.
When God gives you a check,
ദൈവം നിങ്ങൾക്ക് ഒരു ചെക്ക് തരുമ്പോൾ,
his promises,
അവന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് നൽകുമ്പോൾ,
you have to say amen.
നിങ്ങൾ അതിനോട് ആമേൻ എന്ന് പറയണം. നിങ്ങൾ ഉവ്വ് എന്ന് പറയണം.
That's your signature.
അത് നിങ്ങളുടെ ഒപ്പ് അതിന്റെ പുറകിൽ ഇടണം.
That's 2 Corinthians 1:20.
രണ്ട് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിന്റെ 20-ാം വാക്യം അതാണ്.
In Christ it is yes.
വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിൽ ഉവ്വ് എന്നാണ്.
But we add our amen.
അതുകൊണ്ട് ഞങ്ങൾ അതിന് ആമേൻ പറയുന്നു. അവനിൽ ആമേൻ എന്നും തന്നെ 20-ാം വാക്യത്തിന്റെ അവസാന ഭാഗം.
How many of you know the meaning of amen?
ആമേൻ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം?
Most people only know that's the end of the prayer. We can open our eyes now.
പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറക്കാം, അതാണ് എന്ന് പലരും അതിനെ കുറിച്ച് മാത്രമാണ് അവർക്ക് അറിയാവുന്നത്.
That's not the meaning of amen.
ആമേൻ എന്നുള്ളതിന്റെ അർത്ഥം അതല്ല.
Amen is a Hebrew word, means it will be so.
ആമേൻ എന്ന് പറയുന്നത് ഒരു എബ്രായ പദമാണ്. അതിന്റെ അർത്ഥം അപ്രകാരം തന്നെ സംഭവിക്കും.
Somebody prays something.
ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നു.
Amen.
Amen.
It will be so.
അങ്ങനെ തന്നെ നടക്കും.
Or you pray for something.
നിങ്ങൾ എന്തെങ്കിലും എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു.
Amen. It will be so.
നിങ്ങളോട് ഉടനെ പറയുന്നു, ആമേൻ, അപ്രകാരം തന്നെ സംഭവിക്കും.
എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്.
വിശ്വാസത്തിന്റെ ഒരു ഒരു വാക്കാണ്.
You know the first place it comes in the Bible?
ബൈബിളിൽ ഏറ്റവും ആദ്യം അത് എവിടെയാണ് വരുന്നതെന്ന് അറിയാമോ?
Genesis 15.
ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം
verse 6.
ആറാം വാക്യം.
God said to Abraham, look up at the sky.
ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ആകാശത്തിലെ ആകാശത്തിലേക്ക് നോക്കുക.
You going to have children like that when he didn't even have one at this time?
അവന് ഒരു കുഞ്ഞു പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കുഞ്ഞുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു.
You know what Abraham said?
അബ്രഹാം എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ?
Amen.
Amen.
It says Abraham believed the Lord.
അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു.
The Hebrew word there is Abraham amen the Lord.
അവിടെ എബ്രായ വാക്കിൽ ഇങ്ങനെയാണ്, അബ്രഹാം ദൈവത്തിനോട് ആമേൻ എന്ന് പറഞ്ഞു.
He didn't do it by himself. God did a miracle.
അവൻ അവന്റെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്തതല്ല, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചതാണ്.
And that is the miracle he wants to do for you.
നിങ്ങൾക്കും ദൈവം അപ്രകാരമുള്ള ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നു.
to fulfill the promises in the New Testament, sin will not rule over you.
പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം തന്നെ സംഭവിക്കുവാനായിട്ട് പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല.
It's like if your father was a man who had hundreds of crores of rupees.
നൂറുകണക്കിന് കോടികൾ ആസ്തിയുള്ള ഒരു പിതാവ് നിങ്ങൾക്കുണ്ട് എന്ന് സങ്കല്പിക്കുക.
You are the only child.
നിങ്ങൾ മാത്രമാണ്, നിങ്ങൾ ഏക സന്താനമാണ്.
He's written a will giving it all to you.
അത് മുഴുവൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വിൽ പത്രവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
And some crooked lawyer cheats you of most of it and gives you 10,000 rupees telling this is all the father has left for you.
ഏതെങ്കിലും ഒരു കപടിക്കാരനായ വക്കീൽ നിങ്ങളെ കബളിപ്പിച്ച് നിങ്ങൾക്ക് ഒരു 10,000 രൂപ തന്നു, ഇത് മാത്രമേ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നിങ്ങളെ തട്ടിച്ചാൽ,
ഈ ഒരു
വിൽപത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല.
And you live with 10,000 rupees and you're very thankful, my daddy gave me 10,000 rupees.
എന്റെ പിതാവ് എനിക്ക് 10,000 രൂപ തന്നു എന്ന് പറഞ്ഞു നിങ്ങൾ നന്ദിയുള്ളവനായിട്ട് നിങ്ങൾ ജീവിക്കുകയാണ്.
There are hundreds of crores of rupees that he's left in this bank and that bank and property here and there, you don't even know about it.
നൂറുകണക്കിന് 100 crore ഈ ബാങ്കിലും ആ ബാങ്കിലും അവിടെ സ്ഥലങ്ങളും ഒക്കെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് അറിയില്ല.
This is exactly how I see Christians being cheated by the devil.
പിശാച് ക്രിസ്ത്യാനികളെ വഞ്ചിക്കുന്നത് ഇപ്രകാരമാണ്.
They live spiritually poverty stricken lives.
അവര് ആത്മീക ദാരിദ്ര്യത്തിലും പാപരത്വത്തിലും ജീവിക്കുന്നവരാണ്.
When they can rule as kings.
രാജാക്കന്മാരെ പോലെ വാഴേണ്ടതിന് പകരം.
The crooked devil has cheated them of their inheritance which Jesus purchased on the cross.
ദുഷ്ടനായ പിശാച് യേശുക്രിസ്തു കാൽവരി ക്രൂസിൽ നമുക്ക് സമ്പാദിച്ച സമ്പാദ്യത്തെ അവൻ കാണാതെ വണ്ണം ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുകയാണ്.
My duty is to tell you what is written in your inheritance.
നിങ്ങളുടെ സമ്പത്ത്, ഈ ദൈവവചനത്തിലുള്ള സമ്പത്ത്, അത് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം.
Let me just show you Hebrews 8 for example which we looked at.
എബ്രായ ലേഖനം 8 അധ്യായം നാം നേരത്തെ നോക്കിയ ആ ഭാഗം ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കട്ടെ.
3 things.
അവിടെ മൂന്ന് കാര്യങ്ങൾ.
Number 1.
ഒന്നാമത്തെ കാര്യം
verse 12, we start with verse 12.
നമ്മൾ 12 ആം വാക്യത്തിലാണ് നമ്മൾ തുടങ്ങിയത്.
I will remember their sins no more.
അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് ഞാൻ കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല.
He'll forgive us.
അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും.
And he will not remember it anymore.
അവൻ നമ്മുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല.
Do you believe that? That's the number one promise of the new covenant.
നിങ്ങൾ അത് വിശ്വസിക്കുന്നു? പുതിയ നിയമത്തിലെ ഏറ്റവും ഒന്നാമത്തെ വാഗ്ദാനം അതാണ്.
If you have confessed a sin to God,
നിങ്ങൾ നിങ്ങളുടെ ഒരു പാപത്തെ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
he not only forgives you but he won't even remember it.
അവൻ അത് നിങ്ങളോട് ക്ഷമിക്കുക മാത്രമല്ല, അവൻ അത് ഓർക്കുകയുമില്ല.
1 John 1:9 says if you confess your sins he is faithful and just to forgive us.
ഒന്ന് യോഹന്നാൻ 1 അധ്യായത്തിൽ നാം വായിക്കുന്നത് നമ്മുടെ പാപത്തെ അവൻ ഏറ്റു പറഞ്ഞുവെങ്കിൽ അവൻ നമ്മുടെ പാപത്തെ ക്ഷമിക്കുമെന്ന് നമ്മളോട് വായിക്കുന്നു. 9 വാക്യം.
And to cleanse us from all unrighteousness.
നമ്മെ ശുദ്ധീകരിക്കുമെന്ന് നമ്മളോട് വായിക്കുന്നു.
And here it says he will not remember our sins anymore.
ഇവിടെ നാം വായിക്കുന്നത് അവൻ നമ്മുടെ പാപങ്ങളെ ഓർക്കുകയില്ല.
I want to ask you a question.
ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ.
If you commit a sin, how many times do you have to confess it to God?
നിങ്ങൾ ഒരു പാപം ചെയ്താൽ നിങ്ങൾ എത്ര പ്രാവശ്യം ദൈവത്തോട് ഏറ്റു പറയണം?
Once, twice, three times?
ഒരു പ്രാവശ്യമാണോ, രണ്ട് പ്രാവശ്യമാണോ, മൂന്ന് പ്രാവശ്യമാണോ?
What do you think?
നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു?
Once.
ഒരു പ്രാവശ്യം.
But in your experience, how many times do you confess it?
പക്ഷെ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ഇങ്ങനെ പാപം വീണ്ടും വീണ്ടും ഏറ്റു പറയാറുണ്ട്?
Many times.
അനേക പ്രാവശ്യം.
Because we are not sure.
കാരണം
if it's a small thing we say okay once, but if it's a serious sin at least 30-40 times then only we think God will forgive us.
നിങ്ങൾക്ക് ഉറപ്പില്ല, ഒരു ചെറിയ പാപമാണെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. അപ്പോൾ ഇച്ചിരിയുടെ ഗൗരവമുള്ളതാണെങ്കിൽ ഒരു 30-40 പ്രാവശ്യം പറഞ്ഞാലേ ദൈവം ക്ഷമിക്കുകയുള്ളൂ.
We think the number of times we have to confess depends on the gravity of our sin.
നമ്മൾ എത്രയും കൂടുതൽ പറയുന്നു, നമ്മൾ എത്ര ഗൗരവമായിട്ടുള്ള പാപം അത്രയും കൂടുതൽ പറയണം എന്നാണ് നാം ചിന്തിക്കുന്നത്.
How do I know this?
നമുക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാവുന്നത്?
I've done it myself. That's how I
know. ഞാൻ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിത് അറിയാവുന്നത്.
Now I believe the Bible.
പക്ഷേ ഞാൻ ഇപ്പോൾ ദൈവവചനം വിശ്വസിക്കുന്നു.
I've seen that God is a father.
ഞാൻ ദൈവത്തെ ഒരു പിതാവായി ഞാൻ ദർശിച്ചിരിക്കുന്നു.
He treats me much better than I would treat my children.
എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അവരെ കരുതുന്നതിലും എത്രയോ മേത്രമായിട്ട് ദൈവം എന്നെ കരുതുന്നു.
Supposing my 10-year-old son comes to me.
എന്റെ 10 വയസ്സുള്ള കുഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ട്
ഡാഡി ഐ ബ്രോക്ക് ദാറ്റ് പ്ലേറ്റ് ഐ എം സോറി പ്ലീസ് ഫോർഗിവ്
ഡാഡി ഞാൻ എന്റെ കയ്യിൽ നിന്നും ഞാൻ ആ പാത്രം ഞാൻ പൊട്ടിച്ചു ഡാഡി എന്നോട് ക്ഷമിക്കണം.
ഓ ഐ സീ ഇറ്റ്സ് ഓൾറൈറ്റ് ഫോർഗിവൻ
സാരമില്ല ഞാൻ അത് ക്ഷമിച്ചു.
ടുമോറോ ഹി കംസ് ടു മീ
അവൻ അടുത്ത ദിവസം നാളെ വീണ്ടും വരുന്നു.
Daddy, you remember yesterday I broke that plate. Please
Daddy,
forgive me.
ഇന്നലെ ഞാൻ ആ പാത്രം പൊട്ടിച്ചത് നീ ഓർമ്മയുണ്ടോ? എന്നോട് ക്ഷമിക്കണേ.
Oh, I told you yesterday it's forgiven.
ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന്.
And after 1 year he comes to me.
ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും വരുന്നു.
Daddy, you remember 1 year ago I broke one plate.
ഡാഡി, അന്ന് ഒരു വർഷം മുമ്പ് ആ പ്ലേറ്റ് ഞാൻ പൊട്ടിച്ചത് ഡാഡി ഓർക്കുന്നു?
I said, I forgave you 1 year ago.
ഞാൻ അത് ഒരു വർഷം മുമ്പ് അത് ക്ഷമിച്ചില്ലേ?
And after 5 years he comes to me again.
അഞ്ചു വർഷം കഴിഞ്ഞ് വീണ്ടും വരുന്നു.
Daddy, you remember 5 years ago I broke that plate.
ഡാഡി, അഞ്ചു വർഷം മുമ്പ് ഞാൻ അത് പൊട്ടിച്ചത് നീ ഓർക്കുന്നുണ്ടോ?
I said, don't you believe me?
ഞാൻ ചോദിക്കും, മോനെ ഞാൻ പറഞ്ഞു നീ വിശ്വസിക്കുന്നില്ലേ?
Is that your experience with God?
ദൈവത്തോടുള്ള നിങ്ങളുടെ അനുഭവം ഇപ്രകാരമാണോ?
I want you to know God is a loving father.
ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവാണ് എന്ന് നിങ്ങൾ അറിയണം.
If you have not confessed your sin, then it is still there.
നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്.
If you blame somebody else.
അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെയെങ്കിലും പഴിചാരിക്കുകയാണെങ്കിലും നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല.
Like Adam.
ആദാമിനെ പോലെ.
God asked him, did you eat from that tree?
ആദാമിനോട് ചോദിച്ചു, നീ ആ മരത്തിൽ നിന്ന് നീ ഭക്ഷിച്ചോ?
He should have said yes, Lord.
അതെ കർത്താവേ, ഞാൻ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
He said, you know my wife, she is the cause of the problem.
അങ്ങനെ പറയുന്നതിനു പകരം എന്റെ ഭാര്യ, നീ തന്ന എന്റെ ഭാര്യ എന്നാണ് അവൻ. അവൾ അതെടുത്തു.
She gave it.
അവൾ എനിക്ക് തന്നു.
And remember, you only gave this wife to me.
മാത്രമല്ല, നിനക്ക് ഓർമ്മയില്ലേ നീ ആ ഈ ഭാര്യ എനിക്ക് തന്നത്?
Finally, last sentence, I ate it.
അവസാനം ഞാൻ ആ കഴിച്ചു.
That is not the way to confess sin.
അങ്ങനെയല്ല പാപം ഏറ്റു പറയുന്നതിന്റെ വഴി, വിധം അങ്ങനെയല്ല.
That is why you have a problem.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളത്.
Stop blaming your wife.
നിങ്ങളുടെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ നിർത്തുക.
Stop blaming God, saying, why did you give me such a husband or such a wife?
ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെ, ഇങ്ങനെയുള്ള ഒരു ഭാര്യയെ എന്തിനാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക.
Take the blame yourself.
നിങ്ങൾ ഏറ്റെടുക്കുക.
You'll be forgiven like that.
നിങ്ങൾക്ക് ഉടനെ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടും.
You won't have to confess it again.
വീണ്ടും നിങ്ങൾ ആ പാപം ഏറ്റുപറയേണ്ട ആവശ്യമില്ല.
That is the new covenant.
അതാണ്
number 1 promise.
പുതിയ ഉടമ്പടിയിലെ ഏറ്റവും ആദ്യത്തെ വാഗ്ദത്തം ഇതാണ്.
Number 2.
രണ്ടാമത്തെ വാഗ്ദത്തം
Hebrews 8.
എബ്രായ ലേഖനം 8-ാം അധ്യായം
verse 11.
11-ാം വാക്യം.
All shall know me.
അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും.
From the least to the greatest.
ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ, ആബാലവൃദ്ധം ഏറ്റവും ചെറിയവർ മുതൽ വലിയവർ വരെ എന്നെ അറിയും.
Can know me as father.
എല്ലാവരും, എല്ലാവർക്കും എന്നെ പിതാവായിട്ട് അറിയുവാൻ കഴിയും.
Not only the senior brothers who walked with God for 30-40 years.
30-40 വർഷം ദൈവത്തോടൊപ്പം നടന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള സഹോദരന്മാർ മാത്രമല്ല.
In the world we say greatest to least. Here it says in the Bible least to the greatest.
ഇവിടെ സാധാരണ ലോകത്തിൽ പറയുന്നത് വലിയവർ മുതൽ ചെറിയവർ വരെയാണെന്നാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ആബാലവൃദ്ധം ചെറിയവർ മുതൽ വലിയവർ വരെയെന്നാണ്.
That is God's way.
അതാണ് ദൈവത്തിന്റെ വഴി.
People ask me, Brother Zach, don't you think God will listen to you more because you 50 years you've been a believer. I was only converted last year.
സഹോദരാ, ഞാൻ കഴിഞ്ഞ വർഷം മാത്രമാണ് ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചത്. പക്ഷേ അങ്ങ് 50 വർഷം ക്രിസ്ത്യാനി ആയില്ലേ, അതുകൊണ്ട് ദൈവം
കൂടുതൽ.
പക്ഷേ ഞാൻ അദ്ദേഹത്തോട് അവരോട് പറയും, ഇവിടെ ചെറിയവർ മുതൽ വലിയവർ വരെ.
Supposing I as a father I'm sitting at a table with my children.
ഞാൻ എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണ്.
And my 2-year-old wants to talk to me.
രണ്ട് വയസ്സുള്ള എന്റെ കുഞ്ഞിന് എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്.
And my 14-year-old also wants to talk to me.
14 വയസ്സുള്ള കുഞ്ഞിനും എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്.
Who will I listen to first?
ഞാൻ ആദ്യം ആരെയാണ് ശ്രദ്ധിക്കുക?
Really?
നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു? രണ്ട് വയസ്സുള്ളവരെ തന്നെയാണോ ഞാൻ ആദ്യം ശ്രദ്ധിക്കുക?
Are you a father like that?
നിങ്ങൾ അങ്ങനെയുള്ള ഒരു പിതാവാണോ?
Yes.
അതെ.
Is God a better father than you?
നിങ്ങളെക്കാട്ടിലും ഒരു നല്ല പിതാവാണോ ദൈവം?
Yes.
അതെ.
From the least to the greatest.
ചെറിയവർ മുതൽ വലിയവർ വരെ.
He's your father.
അവൻ നിങ്ങളുടെ പിതാവാണ്.
Know him as your father.
അവനെ ഒരു പിതാവായിട്ട് നിങ്ങൾ അറിയുക.
Have you heard the story of the two birds?
രണ്ട് പക്ഷികളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
One bird was asking the other bird.
ഒരു പക്ഷി മറ്റേ പക്ഷിയോട് ചോദിച്ചു,
Why are these human beings always so anxious and worried? Their brow is always furrowed like that.
ഇവരെന്താ ഈ മനുഷ്യരൊക്കെ എപ്പോഴും അവരിങ്ങനെ വിചാരപ്പെട്ടും അവരിങ്ങനെ ചിന്തിച്ചും അവരിങ്ങനെ നെറ്റി ചുളിച്ചുകൊണ്ടിരിക്കുന്നത്?
And the other bird says,
മറ്റേ പക്ഷി പറഞ്ഞു,
Perhaps they don't have a heavenly father like we have who cares for us.
ഒരു പക്ഷേ നമുക്ക് വേണ്ടി കരുതുന്നത് പോലെയുള്ള ഒരു സ്വർഗസ്ഥനായ പിതാവ് അവർക്കില്ലായിരിക്കാം.
That must be the reason why they are so.
അതായിരിക്കും അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്.
When the birds look at your life, is that what they are saying to each other?
പക്ഷികൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കുമ്പോൾ അവർ അന്യോന്യം സംസാരിക്കുന്നത് ഇപ്രകാരമാണോ?
Number 3 promise.
മൂന്നാമത്തെ വാഗ്ദത്തം
verse 10.
പത്താം വാക്യം,
ഐ വിൽ പുട്ട് മൈ ലോ ഇൻ ടു ദെയർ മൈൻഡ് ആൻഡ് ഇൻ ദെയർ ഹാർട്ട്.
ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലും അവരുടെ ഹൃദയങ്ങളിലും എഴുതും.
Do you know what that means in very simple terms?
വളരെ ലളിതമായ വാക്കുകളിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
It's not me struggling to keep God's law.
ദൈവത്തിന്റെ ന്യായപ്രമാണം സൂക്ഷിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതല്ല.
In the Old Testament he wrote it on two tablets of stone outside on a rock.
അവിടെ ഒരു പാറപ്പുറത്ത് കല്ലിന്റെ മുകളിലാണ് പഴയ ഉടമ്പടിയിൽ കർത്താവ് ദൈവം എഴുതിയത്.
In the new covenant,
എന്നാൽ പുതിയ ഉടമ്പടിയിൽ,
the two tablets are inside me.
ഈ രണ്ട് കൽപ്പലകൾ എന്റെ ഉള്ളിലാണ്.
Mind and heart.
എന്റെ മനസ്സ്, എന്റെ ഹൃദയം.
God writes it in my mind means he gives me a desire to do his will.
ദൈവം എന്റെ മനസ്സിൽ എഴുതുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അവന്റെ ഹിതം ചെയ്യുവാനായിട്ടുള്ള ഒരു ആഗ്രഹം ദൈവം എന്റെ മനസ്സിൽ നൽകുന്നു.
And in my heart means he gives me the strength to do that will.
എന്റെ ഹൃദയത്തിൽ എഴുതുന്നു എന്നുള്ളതിന്റെ അർത്ഥം അത് ചെയ്യുവാനുള്ള ശക്തി അവൻ എനിക്ക് നൽകുന്നു.
He gives me the desire.
അവൻ എനിക്ക് താല്പര്യം നൽകുന്നു.
And he gives me the strength.
അവൻ എനിക്ക് അതിനുള്ള ശക്തിയും നൽകുന്നു.
What more do I want?
മറ്റെന്താണ് എനിക്ക് ആ താല്പര്യമുള്ളത്? മറ്റെന്താണ് വേണ്ടത്?
Is the new covenant.
ഇതാണ് പുതിയ നിയമം.
Why do you live under the old covenant? Why do you live under the old covenant?
എന്തിനാണ് നിങ്ങൾ ഈ പഴയ ഉടമ്പടിയിൽ ജീവിക്കുന്നത്?
Why do you live under the law?
എന്തിനാണ് നിങ്ങൾ ന്യായപ്രമാണത്തിൽ ജീവിക്കുന്നത്?
You know, I sometimes compare the law and Jesus Christ to being married to two different types of husbands.
രണ്ട് തരത്തിലുള്ള ഭർത്താക്കന്മാരോട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക.
The law is like a very upright, strict husband.
ഈ ന്യായപ്രമാണം വളരെ കർക്കശ്യമുള്ള, എല്ലാം ശരിയായിട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെ പോലെയാണ്.
He will never ask you to do anything wrong.
ഒരു കാര്യവും തെറ്റായിട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം പറയുകയില്ല.
But he is very strict.
പക്ഷെ വളരെ കർക്കശക്കാരനാണ്.
Breakfast 8 o'clock in the morning means 8 o'clock it must be
ready. രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകണം എന്ന് പറഞ്ഞാൽ അത് 8 മണി തന്നെയാണ്.
Not 8:01, 8.
അത് 8:01 അല്ല, 8 മണി തന്നെ.
Shoes must be polished perfectly. I should be able to see my face on it.
ഷൂസ് അത് വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് പോളിഷ് ചെയ്തിരിക്കണം. ഷൂസിലേക്ക് നോക്കിയാൽ എന്റെ മുഖം അവിടെ തെളിയണം.
The clothes must be washed and ironed without one speck.
തുണികൾ കഴുകി വൃത്തിയാക്കി അത് ഒരു ഒടിവുമില്ലാത്തവണ്ണം അത് തേച്ച് മടക്കി വെച്ചിരിക്കണം.
Food, not too much salt, not too little.
ഭക്ഷണം അതിന് ഉപ്പ് കൂടാൻ പാടില്ല, കുറയാനും പാടില്ല.
He's not asking for anything bad.
ഒരു തെറ്റായ കാര്യവും ചോദിക്കുന്നില്ല.
Can you live with such a husband?
അങ്ങനെയുള്ള ഒരു ഭർത്താവിന്റെ ഒപ്പം ജീവിക്കാൻ കഴിയുമോ?
What a life this is.
ഇതെന്തൊരു ജീവിതമാണ്.
This is exactly how some Christians are living.
അനേക ക്രിസ്ത്യാനികൾ ഇപ്രകാരമാണ് ജീവിക്കുന്നത്.
Now here is what it is to be married to Christ.
എന്നാൽ ക്രിസ്തുവിനോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇതാണ്.
His standard is not less than the law.
ഇത് ഈ ന്യായപ്രമാണത്തിന്റെ തരത്തിന് ഒട്ടും കുറവല്ല.
He also says breakfast at 8 o'clock, not 8:01.
ക്രിസ്തുവും പറയുന്നു ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക്, 8:01 അല്ല, 8 മണിക്ക് തന്നെ.
And I'm the lazy type of wife who can make breakfast only by 12 o'clock in the afternoon.
ഞാന എന്നാൽ വളരെ മടിയുള്ള ഒരു ഭാര്യയാണ്. ഒരു 12 മണി ആകുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുകയുള്ളൂ.
And the Lord says, don't worry, I'll help you.
പക്ഷേ കർത്താവ് പറയുന്നു സാരമില്ല, ഞാൻ നിന്നെ സഹായിക്കാം.
He comes to the kitchen and helps me.
എന്റെ കർത്താവ് എന്റെ അടുക്കളയിലേക്ക് വന്ന് എന്നെ സഹായിക്കുന്നു.
After 1 week, I can make it by 11 o'clock.
ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്കിപ്പോ 11 മണി ആയപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി.
The Lord says, don't worry, we'll make it.
കർത്താവ് പറയുന്നു സാരമില്ല, നമുക്ക് ചേർന്ന് ഇത് വീണ്ടും ഉണ്ടാക്കാം.
Helps me in the kitchen after 3-4 months. I have made it by 8 o'clock.
അങ്ങനെ ഇതാ 3-4 മാസം കഴിഞ്ഞു, കർത്താവ് എന്റെ കൂടെ ഉണ്ട്, അടുക്കളയിൽ എന്നെ സഹായിക്കുന്നു. 3-4 മാസം കഴിഞ്ഞപ്പോ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് റെഡിയായി.
Wash the clothes, a lot of dirt.
ഞാൻ തുണി കഴുകിയപ്പോ അതിൽ മുഴുവൻ
അഴുക്കാണ്. Don't worry, we'll wash it together.
കർത്താവ് പറയുന്നു സാരമില്ല, നമുക്ക് ചേർന്ന് അലക്കാം.
He washes with me and gradually perfect.
അവൻ എന്റെ കൂടെ അലക്കാൻ എന്നെ സഹായിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അത് വളരെ നല്ല രീതിയിലായി.
He'll help me sweep the floor.
എല്ലാ കാര്യത്തിലും അവൻ എന്നെ സഹായിക്കുന്നു, തറ തൂക്കാനും.
Would you sisters like to marry a husband like that?
അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ വിവാഹം കഴിക്കുവാൻ നിങ്ങൾ സഹോദരിമാർക്ക് താല്പര്യമാണോ?
That is Jesus Christ.
അതാണ് യേശു ക്രിസ്തു.
The difference between Christ and the law.
ക്രിസ്തുവും ന്യായപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്.
Many Christians are married to the law.
അനേക ക്രിസ്ത്യാനികൾ അവർ ന്യായപ്രമാണത്തിനെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്.
Lives are so miserable.
അവരുടെ ജീവിതം വളരെ പരിതാപകരമാണ്.
I was like that.
ഞാൻ അങ്ങനെ അപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു.
I have come into the freedom of the gospel of Jesus Christ.
യേശുക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുണ്ട്.
പ്രിയമുള്ളവരെ,
പ്രിയ സഹോദരന്മാരെ,
open your heart to be filled with the Holy Spirit.
നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നിങ്ങൾ തുറന്നു കൊടുക്കുക.
Don't worry whether you speak in tongues or not, that is gift God gives only to some people.
നിങ്ങൾ അന്യ ഭാഷയിൽ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ ചിലർക്ക് ദൈവം ആ വരം കൊടുത്തെന്ന് വരാം.
God will help you to live this life of the new covenant.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പ്രകാരമുള്ള ഒരു ജീവിതം ജീവിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക.
It's a wonderful life.
അതൊരു അത്ഭുതകരമായ ജീവിതമാണ്.
I've tasted a little bit of it in the last 20-30 years.
കഴിഞ്ഞ 20-30 വർഷമായിട്ട് ഈ ഒരു ജീവിതത്തിന്റെ മനോഹാരിത ഞാൻ കുറച്ച് ആസ്വദിച്ചിട്ടുണ്ട്.
It gets better every year.
ഓരോ വർഷവും ഇത് വളരെ വീണ്ടും വീണ്ടും മനോഹരമായി വന്നുകൊണ്ടിരിക്കുന്നു.
We'll think more about it tomorrow.
നാളെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും.
I want to say one more thing, that is for those of you who understand English.
ഇംഗ്ലീഷ് മനസ്സിലാകുന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ.
And who have access to the internet.
നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ആളുകളോട് പറയട്ടെ.
If you go to YouTube.
നിങ്ങൾ യൂട്യൂബിൽ പോവുകയാണെങ്കിൽ,
and in the search column,
നിങ്ങൾ ആ യൂട്യൂബിലെ സെർച്ച് കോളത്തിൽ നിങ്ങൾ ഇപ്രകാരം സെർച്ച് ചെയ്യുകയാണെങ്കിൽ,
write Zach Poonen.
Zach Poonen എന്ന് നിങ്ങൾ അടിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ,
any subject,
ഏതെങ്കിലും ഒരു സബ്ജക്ട്,
ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധാത്മാവ്,
ഫെലോഷിപ്പ്
അല്ലെങ്കിൽ കൂട്ടായ്മ, ഫെലോഷിപ്പ്,
മാരേജ്,
മാരേജ്,
ലവ്,
സ്നേഹം,
സെക്സ്,
സെക്സ്,
ഫെയ്ത്ത്,
വിശ്വാസം,
വാട്ട് എവർ ഇറ്റ് ഈസ്,
എന്തായിക്കൊള്ളട്ടെ,
ഇൻ 2 seconds you'll get a list of all the messages that are there on that subject.
ആ വിഷയത്തിൽ ഞാൻ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ അവിടെ യൂട്യൂബിൽ അത് ലഭ്യമാണ്.
There are 1000 sermons of mine there, all free. You can listen to all of them.
ഏകദേശം ഞാൻ പ്രസംഗിച്ച 1000 പ്രസംഗങ്ങൾ അവിടെ ആ യൂട്യൂബിൽ അത് ലഭ്യമാണ്. അതെല്ലാം ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
And if you want to read my books freely,
എന്റെ പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ,
cfcindia.com
cfcindia.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക.
That is our church, Christian Fellowship Church.
അത് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച്, ബാംഗ്ലൂരിലെ ചർച്ചിന്റെ വെബ്സൈറ്റ് ആണ്.
We also have a weekly message of mine that we send out every week.
ഒരു ആഴ്ചയും ഞങ്ങൾ ഇമെയിലിൽ അയക്കുന്ന ഒരു വീക്ക് ഒരു വീക്ക്ലി സന്ദേശമുണ്ട്.
In that slip of paper, if you write your email ID, we can send it to you freely.
നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സ്ലിപ്പിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീക്ക്ലി സെർമൺ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുവാനായിട്ട് കഴിയും.